الحمد لله الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا وصلى الله على محمد وعلى آله وصحبه أجمعين. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ആയാത്ത് ദർസ് ഖുർആൻ, ഖുർആൻ ആശയ പഠന പരിപാടിയിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹീതമായ റമദാനിലെ വിലപ്പെട്ട നിമിഷങ്ങൾ ഏറ്റവും നല്ല നിലയിൽ പ്രയോജനപ്പെടുത്താൻ അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നാം സൂറത്തുൽ ബഖറയുടെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ കടമിടപാടുമായി ബന്ധപ്പെട്ടുള്ള ഇസ്ലാമിക വിധികളാണ് നാം മനസ്സിലാക്കിയത്. ഏതാണ്ട് 25 നിർദ്ദേശങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ പടച്ചു തമ്പുരാൻ ആ വിഷയത്തിൽ നമുക്ക് മുമ്പിൽ സമർപ്പിച്ചു. കടമിടപാട് വളരെ ഗൗരവതരമായ ഒരു സാമ്പത്തിക വിഷയമാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നാണ് അള്ളാഹു തആല ആ ആയത്തിലൂടെ നമ്മെ ഉണർത്തിയത്. ഇനി അതുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള ചില അനുബന്ധ വിഷയങ്ങളാണ് വരാൻ പോകുന്നത്. കടമിടപാടുമായി ബന്ധപ്പെട്ട സൂക്തം മൊത്തത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നാട്ടിൽ വെച്ച് നാട്ടുകാർക്കിടയിൽ നടക്കുന്ന നേരിട്ടുള്ള കടമിടപാടുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളാണ് 282 ആയത്തിലൂടെ നാം മനസ്സിലാക്കിയത്. അഥവാ എഴുത്തുകാരുണ്ടാവണം, രണ്ട് കക്ഷികളും ഉണ്ടായിരിക്കണം, അതിന് സാക്ഷികൾ ഉണ്ടാവണം എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് മുഖാമുഖം നിന്നുകൊണ്ട് നേരിട്ട് നടക്കുന്ന രൂപത്തിലുള്ള ഇടപാടിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ പുതിയ കാലത്ത് സാമ്പത്തിക ഇടപാടുകൾക്ക് കക്ഷികൾ രണ്ടും ഒരേ നാട്ടിൽ ഒരേ സ്ഥലത്ത് തന്നെ ഉണ്ടാവണം എന്നില്ല. പുതിയ സാഹചര്യത്തിൽ സാങ്കേതിക വിദ്യകൾ ഒരുപാട് പുരോഗമിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. നമുക്കറിയാം, ഓൺലൈൻ ബിസിനസ്, ഓൺലൈൻ ബാങ്കിങ്, അതുപോലെയുള്ള ക്യാഷ് ട്രാൻസാക്ഷൻ, പണമിടപാടുകൾ ഒക്കെ നടക്കുന്ന കാലമാണ്. അതെല്ലാം ഇന്ന് സാധ്യമാണ്. അതുപോലെ തന്നെ യാത്രാവേളയിൽ ATM കാർഡ് ഉപയോഗിക്കാം, ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചിലപ്പോൾ കയ്യിൽ കാശില്ലാതെ വരാം, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലും കാശില്ലാത്ത സാഹചര്യം വരാം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് പരിഹാര മാർഗം? അവിടെയാണ് പടച്ചതമ്പുരാൻ പണമിടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നപരിഹാരത്തിന്റെ മാർഗം നിർദ്ദേശിക്കുന്നത്. നമുക്ക് ആയത്ത് പാരായണം ചെയ്തിട്ട് വിശദാംശങ്ങളിലേക്ക് കടക്കാം. അൽ ബഖറ 283 ആയത്താണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن كنتم على سفر ولم تجدوا كاتبا فرهان مقبوضا فَإِنْ أَمِنَ بَعْضُكُمْ بَعْضًا فَلْيُؤَدِّ الَّذِي اؤْتُمِنَ أَمَانَتَهُ وَلْيَتَّقِ اللَّهَ رَبَّهُ وَلَا تَكْتُمُوا الشَّهَادَةَ وَمَن يَكْتُمْهَا فَإِنَّهُ آثِمٌ قَلْبُهُ وَاللَّهُ بِمَا تَعْمَلُونَ عَلِيمٌ. പണമിടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, കടമിടപാടിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഈ സൂക്തത്തെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പണയം എന്ന് പറയുമ്പോൾ മൂല്യമുള്ള ഒരു വസ്തു ജാമ്യം നൽകിക്കൊണ്ട്, ഈടായിട്ട് നൽകിക്കൊണ്ട് പണം നൽകുക, പണം സ്വീകരിക്കുക എന്ന രീതിയാണല്ലോ പണയം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് യാത്രയിലാകുമ്പോൾ നമുക്ക് കടമിടപാടിന്റെ എല്ലാ ഉപാധികളും പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. എഴുത്തുകാരെ കിട്ടണമെന്നില്ല, സാക്ഷികളെ കിട്ടണമെന്നില്ല, പരിചയമുള്ള ആളുകൾ തന്നെ യാത്രക്കിടയിൽ ഉണ്ടാവണം എന്നില്ല, തേടിപ്പിടിക്കൽ അസാധ്യമായിരിക്കും. അതുപോലെ തന്നെ സാക്ഷിയും എഴുത്തുകാരനും ലഭ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ ആണ് നമുക്ക് പണയ വസ്തു നൽകിക്കൊണ്ട് പണം സ്വീകരിക്കാൻ സാധിക്കുന്നത്. അല്ലാഹു തആല ഈ ആയത്തിൽ അതിന്റെ ഈ രണ്ട് ഉപാധികൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ രണ്ട് സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ഇങ്ങനെ ഉപയോഗപ്പെടുത്താവുന്നത്. വഇൻ കുന്തും, നിങ്ങൾ ആണെങ്കിൽ, അലാ സഫരിൻ, യാത്രയിൽ ആണെങ്കിൽ, അതുപോലെ വലം തജിദു, നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. വജദ യജിദു, കണ്ടെത്തി. വലം തജിദു, നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. കാത്തിബൻ, ഒരു എഴുത്തുകാരനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഫ, അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ, രിഹാനുൻ, പണയമിടപാട് ആകാം. മഖബൂലത്തുൻ, കൈവശമാക്കപ്പെട്ട വസ്തു മുൻനിർത്തിയിട്ട് പണയമിടപാട് നടത്താവുന്നതാണ് എന്നാണ് അല്ലാഹു തആല ഈ ആയത്തിന്റെ ആദ്യ ഭാഗത്ത് സൂചിപ്പിക്കുന്നത്. ഇൻ കുന്തും അലാ സഫരിൻ, നിങ്ങൾ യാത്രയിലാണെങ്കിൽ, വലം തജിദു, നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല, കാത്തിബൻ, കടമിടപാട് രേഖപ്പെടുത്താൻ പറ്റിയ ഒരു എഴുത്തുകാരനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, അഥവാ അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ ഒത്തുവന്നില്ല. ഫരിഹാനും മക്ബൂല, അപ്പോൾ നിങ്ങൾക്ക് കൈവശ പണയം നടത്താം എന്നാണ്. പക്ഷേ യാത്രയിലല്ലാത്ത സാഹചര്യത്തിൽ നാട്ടിൽ നിൽക്കുമ്പോൾ തന്നെ പണയം ഇടപാട് നടത്താറില്ലേ? നടത്താവുന്നതാണ്. അല്ലാഹു തആല ഇവിടെ ഒരു സവിശേഷമായ സാഹചര്യം സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. നാട്ടിൽ താമസിക്കുന്ന ആളുകൾ തന്നെയും പണയം ഇടപാട് നടത്താറുണ്ട്. ഇന്ന് പലിശ അധിഷ്ഠിതമായ ബാങ്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണയം ഇടപാട് നടത്താറുണ്ട്. പഴയ കാലത്തൊക്കെ വ്യക്തികൾ വ്യക്തികളുടെ കയ്യിൽ വസ്തുക്കൾ ഏൽപ്പിച്ചിട്ട് ഒരു തുക സ്വീകരിക്കുന്ന രീതി ഉണ്ട് എന്ന് നമുക്ക് അറിയുന്നതാണ്. അപ്പൊ അത് അനുവദനീയമാകുന്നു. പണയമിടപാട് തത്വത്തിൽ അനുവദനീയമാണ്. ഇവിടെ അല്ലാഹു തആല കടമിടപാടിനെ കുറിച്ചും പണയമിടപാടിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അവിടെ അന്ന് നിലനിന്നിരുന്ന പലിശയിൽ അധിഷ്ഠിതമായ ചൂഷണ വ്യവസ്ഥയായ ഒരു സാമ്പത്തിക ഇടപാടുണ്ട്. അതിനെ ശുദ്ധി ചെയ്തെടുക്കാണ്. അപ്പൊ കടമിടപാട് അനുവദനീയമാണെന്ന് പറയുമ്പോൾ അവിടെ ഒരിക്കലും പലിശ ഇടപാട് പാടില്ല എന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെയാണ് പണയം ഇടപാടിലും പലിശയുമായി ബന്ധപ്പെട്ട ഒരു ഇടപാടും ഉണ്ടാവാൻ പാടില്ല. രിഹാനും മക്ബൂലം എന്ന് പറഞ്ഞാല് എന്താ ശരിക്കും ആശയം? ഒരു പണയ വസ്തു, ഈട്, സ്വർണമോ അതുപോലെയൊക്കെയുള്ള മൂല്യമുള്ള ഒരു വസ്തു പണം നൽകിയ ആളുടെ കയ്യിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാൻ, നമുക്കൊരാൾ കാശ് തരുന്നു, അതിന് ജാമ്യം എന്ന നിലയ്ക്ക്, ഒരു ഗ്യാരണ്ടി എന്ന നിലയ്ക്ക് നമ്മൾ അയാളുടെ കയ്യിലേക്ക് ആ വസ്തു ഏൽപ്പിച്ചു കൊടുക്കുന്നു. അതാണ് കടമിടപാട് നടന്നിട്ടുണ്ട് എന്നതിന്റെ തെളിവ് തന്നെ അതാണ്. കാരണം ഇവിടെ ഒന്നും രേഖപ്പെടുത്താനുള്ള സംവിധാനം ഇല്ലല്ലോ, എഴുത്തുകാരനില്ല, സാക്ഷിയില്ല, പ്രമാണമില്ല. അപ്പൊ അതിന്റെ തെളിവ് എന്താണ്? നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു വസ്തു നാം പണയത്തിന് വേണ്ടി ഈടായിട്ട് അയാൾക്ക് കൊടുത്തിട്ടുണ്ട്, അത് അയാളുടെ കൈവശമുണ്ട് എന്നത് തന്നെയാണ് ഈ ഇടപാടിന്റെ തെളിവ്. രിഹാനും മഖബൂല എന്നതിനാണ് പണ്ഡിതന്മാർ ചില വിശദീകരണങ്ങൾ പറയുന്നുണ്ട്. അതിൽ വീക്ഷണ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പണയം സാധുവാകാൻ പണയ വസ്തു ആരാണോ പണം നൽകിയത് അയാളുടെ കൈവശം എത്തിക്കണം എന്നാണ് രിഹാനും മഖബൂലയുടെ ആശയം എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. ഇന്ന വസ്തു താങ്കൾക്ക് പണയമാണ് എന്ന് പറഞ്ഞാൽ പോരാ, ആ വസ്തു കൈമാറണം. ആരാണോ നമുക്ക് കാശ് തന്നത് അയാൾക്ക് കൈമാറണം എന്ന നിബന്ധന പറയുന്നവരുണ്ട്. പക്ഷെ അത് നാട്ടിലാകുമ്പോഴല്ലേ പറ്റുള്ളൂ. ഇയാൾ യാത്രക്കാരനാണ്, അതിനിടയില് ഈ വസ്തു തന്നെ ചിലപ്പോൾ അയാളുടെ കൈവശം ഉണ്ടാവണമെന്നില്ലല്ലോ. അങ്ങനെ ഒരു സാഹചര്യവും വരാം. അപ്പൊ അതിനാൽ കൈവശം ഉള്ളത് കൈമാറാം. ഒന്നുകിൽ വാച്ച് ഉണ്ടായിരുന്നു, അത് കൊടുത്തു. അതല്ലെങ്കിൽ ഇന്നാണെങ്കിൽ മൊബൈല് കൊടുക്കാം, അല്ലെങ്കിൽ പേനയുണ്ടെങ്കിൽ, വില കൂടിയ പേനയുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇങ്ങനെ എന്താണോ തന്റെ കയ്യിൽ മൂല്യമുള്ളത് അത് നൽകാവുന്നതാണ്. പക്ഷെ എപ്പോഴും അങ്ങനെ സാധിക്കണമെന്നില്ല. കൈമാറ്റം ചെയ്യുക എന്നത് സാധിക്കണമെന്നില്ലല്ലോ. അപ്പോ പിന്നെ എന്തായിരിക്കും? രിഹാനും മഖബൂല. മഖബൂല എന്ന വാക്കിന് ശരിക്കും ആശയം കബല എന്ന് പറഞ്ഞാൽ പിടിച്ചു, എടുത്തു എന്നൊക്കെയാണ്. കൈപ്പിടിയിൽ ഒതുക്കുക, നിയന്ത്രണത്തിലാക്കുക എന്നൊരാശയമുണ്ട്. അപ്പൊ അത് സാങ്കേതികമായിട്ട് ആയാലും മതിയല്ലോ. ഉദാഹരണത്തിന്, അദ്ദേഹത്തിന്റെ കയ്യിൽ നാട്ടിൽ ഒരു കെട്ടിടമുണ്ട് അല്ലെങ്കിൽ ഭൂമിയുണ്ട്, അത് നൽകാൻ പറ്റും. പക്ഷെ അത് എടുത്തുകൊണ്ടൊന്ന് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് ഉണ്ട് എന്നതിന്റെ രേഖ ഇയാളുടെ കൈവശമുണ്ടെങ്കിൽ അത് കൈമാറാം, അല്ലെങ്കിൽ ഇത്രാം തീയതിക്കുള്ളില് ഞാൻ രേഖ എത്തിക്കാം എന്ന നിലയ്ക്ക് തീരുമാനം എടുക്കാം. അതൊക്കെയാണ് പിന്നെയുള്ള പരിഹാരം. അപ്പൊ ഏതായാലും രിഹാനും മക്ബൂല എന്നത് ആരാണോ പണം തരുന്നത് അയാൾക്ക് നമ്മൾ നൽകുന്ന ഈടാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്വർണ്ണാഭരണമോ വീട്ടുപകരണങ്ങളോ അതുപോലെയൊക്കെയുള്ള ഈ നൽകുന്ന പണത്തെക്കാളും കൂടുതൽ മൂല്യമുള്ളതാണ് പൊതുവെ നൽകുക, പൊതുവെ വസ്തുവായിട്ട് നൽകുന്നത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്വന്തം ഉടമസ്ഥതയിലുള്ളത് മാത്രമാണ് പണയ വസ്തുവായിട്ട് നൽകാൻ പറ്റുള്ളൂ. മറ്റൊരാളുടെ സാധനം എടുത്തുകൊണ്ട് പോയിട്ട് പണയം വെക്കാൻ ശ്രമിക്കരുത്. അതുപോലെ കൂട്ടുസ്വത്ത്, പലപ്പോഴും പല കുടുംബങ്ങളിലും പ്രശ്നം ഉണ്ടാവാറുണ്ട്. കൂട്ടുസ്വത്തിന്റെ ആധാരം മൂത്ത ആളുടെ കയ്യിലാണ്. അപ്പൊ അയാൾ കൊണ്ടുപോയിട്ട് അത് ബാങ്കിൽ പണയം വെച്ചു. മറ്റുള്ളവരോട് ചോദിക്കണ്ടേ? ഒന്നും അന്വേഷിക്കാതെ കൊണ്ടുപോയി പണയം വെച്ചു. അങ്ങനെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് ഒരു കൂട്ടു മുതലാണെങ്കിൽ, കൂട്ടു സ്വത്താണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ മറ്റൊരാളിൽ നിന്ന് കിട്ടാനുള്ള വസ്തു അല്ലെങ്കിൽ പണം പണയ വസ്തു ആക്കരുത്. എന്ന് പറഞ്ഞാൽ ഒരാൾ 100,000 രൂപ തരാനുണ്ടായിരുന്നു, അത് കിട്ടിയാൽ തരും എന്ന നിലക്കുള്ള ഒരു പണയം, അത് പണയമല്ല, അതൊരു കടത്തിന്റെ ഒരു രീതിയാണ്. കാരണം അത് കിട്ടുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്തൊരു സംഗതിയാണല്ലോ. അതിനാൽ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി പണയ വസ്തു ആരാണ് സൂക്ഷിക്കേണ്ടത്? പണം കടം കൊടുത്തിരിക്കുന്ന ആളുണ്ടല്ലോ, അയാൾക്ക് സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ അയാൾക്ക് സൂക്ഷിക്കാം. അതല്ലെങ്കിൽ ഇനി മൂന്നാമതൊരാളുടെ കയ്യിൽ സൂക്ഷിച്ചുകൂടെ? അങ്ങനെയും ആകാവുന്നതാണ്, സൗകര്യമനുസരിച്ച്. അതിൽ ശ്രദ്ധിക്കേണ്ടത്, നൽകുന്ന പണത്തേക്കാൾ കൂടുതൽ മൂല്യമുള്ള വസ്തുവായിരിക്കണം നമ്മൾ ജാമ്യ വസ്തുവായിട്ട് നൽകുന്നത്. അപ്പോഴാണ് ഈ പണം കിട്ടിയിരിക്കുന്ന ആൾക്ക് അത് തിരിച്ചു കൊടുത്ത് തന്റെ കൂടുതൽ മൂല്യമുള്ള വസ്തു തിരിച്ചു കിട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ മറ്റാൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ മാത്രമായിരിക്കും എന്നുള്ളതാണ്. ഇനി അവധിക്ക് ഈ പണം തിരിച്ചു കൊടുക്കാൻ കടം വാങ്ങിച്ച ആൾക്ക് പറ്റിയില്ലെങ്കിലോ എന്താ ചെയ്യാം? കടം നൽകിയ ആള് പണയ വസ്തു വിൽക്കാമോ അല്ലെങ്കിൽ അത് സ്വന്തമാക്കാമോ? രണ്ടും പാടില്ല. ഇസ്ലാമിക വിധി അനുസരിച്ച് അയാൾക്ക് കുറച്ചുകൂടി സാവകാശം നൽകുകയാണ് വേണ്ടത്. അവധി നീട്ടിക്കൊടുക്കണം. ഇനി എന്നിട്ടും അയാൾക്ക് നൽകാൻ പറ്റുന്നില്ലെങ്കിൽ ഈ കടം കൊടുത്ത ആൾക്ക് ശേഷിയുണ്ടെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യുക. നേരത്തെ കടവുമായി ബന്ധപ്പെട്ട് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ പലിശ ഇടപാടിനോട് ചേർത്തുകൊണ്ട് ഒരു വിശദീകരണം നൽകിയതില്, പ്രയാസമാണെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യുക. ഇനി അതല്ലെങ്കിൽ അയാൾക്കത് ദാനമായിട്ട് നൽകുക. ഇതാണ് ഇസ്ലാമിക വിധി. അല്ലാതെ ആ പണയ വസ്തു കൈവശപ്പെടുത്താനുള്ള ശ്രമം നടത്തരുത് എന്നത് വളരെ പ്രധാനമാണ്. അതേസമയം പണം കൊടുത്ത ആൾക്ക് ഒരു അത്യാവശ്യം വന്നു, അപ്പൊ എന്താ ചെയ്യാം? ഇത് മാത്രമാണ് വഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് വിൽക്കേണ്ടി വരും, മറ്റേ വിവരം അറിയിച്ചിട്ട് വിൽക്കാം. പക്ഷേ താൻ എത്ര പണമാണോ കൊടുത്തത് അതിന് തുല്യമായ തുക മാത്രമാണ് അപ്പൊ അയാൾ കൈവശപ്പെടുത്താൻ പാടുള്ളൂ അല്ലെ? കൂടുതലെടുത്താൽ അത് പലിശ ഇനത്തിൽ വരും. അതിനാൽ തനിക്ക് കിട്ടേണ്ട തുക മാത്രം ഈ പണയ വസ്തു വിറ്റ് അയാൾക്ക് എടുക്കാം. ബാക്കി എന്ത് ചെയ്യണം? അതിന്റെ ഉടമക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അതാണ് ശരി, അങ്ങനെ തന്നെ ചെയ്യേണ്ടതുണ്ട്. ജാഹിലിയ കാലത്ത് പണയ വസ്തുക്കൾ കടം നൽകിയ ആള് സ്വന്തമാക്കുന്ന രീതി ഉണ്ടായിരുന്നു, അതിന് പലിശ വാങ്ങുന്ന രീതിയും ഉണ്ടായിരുന്നു. ഇനി പണയ വസ്തു ഒരു മൃഗമാണെന്നിരിക്കട്ടെ, അങ്ങനെയുള്ള എന്തെങ്കിലും ജീവികളാണെങ്കിൽ എന്ത് ചെയ്യും? പണയ വസ്തുവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരാശയം, പണയ വസ്തു ആ കടം കൊടുത്ത ആൾക്ക് ജാമ്യമായി കിട്ടിയ ആ വസ്തു ഉണ്ടല്ലോ, അത് അയാൾ ഉപയോഗിക്കാൻ പാടില്ല. ഒരു പേനയാണെങ്കിൽ അതുകൊണ്ട് എഴുതാൻ പാടില്ല, വാച്ചാണെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ അതൊരു ജീവൻ ഉള്ളതാണെങ്കിലോ? ഒരു മൃഗം, ഒരു പശുവിനെയാണ് ഒരാൾ പണയം നൽകിയത്, ഉപയോഗിക്കാൻ പാടുണ്ടോ? അപ്പൊ പശുവാകുമ്പോൾ അതിന് തീറ്റ കൊടുക്കണ്ടേ? ചെലവുണ്ട്, തീറ്റയും വെള്ളമൊക്കെ കൊടുക്കണം, അതിനെ അഴിച്ചങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടണം, ഇങ്ങനെയൊക്കെ പണിയുണ്ട്. അങ്ങനെ വരുമ്പോ നമ്മളുടെ അധ്വാനത്തിന്, അല്ലെങ്കിൽ നമ്മൾ ആ പശുവിന് വേണ്ടിയിട്ട്, പണയ വസ്തുവിന് വേണ്ടിയിട്ട് നമുക്ക് ചെലവുണ്ടാവുകയാണെങ്കിൽ അതിന്റെ പകരമായിട്ട് അതിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്ന വരുമാനം ഉപയോഗിക്കാം. ഇപ്പൊ മൃഗങ്ങളാണെങ്കിൽ ഒന്നുകിൽ അതിന്റെ പാൽ ഉപയോഗിക്കാം, അതിന്റെ ചാണകം വളമായിട്ട് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ സവാരിക്ക് പറ്റുന്നതാണെങ്കിൽ സവാരിക്ക് ഉപയോഗിക്കാം. കാരണം നമുക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിലവും അധ്വാനവും വരുന്നു, പണം കടം കൊടുത്ത ആൾക്ക്. അതിനാൽ അയാൾക്കത് ഉപയോഗിക്കാൻ അനുവാദമുണ്ടായിരിക്കും എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. തുടർന്ന് അള്ളാഹു തആല അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ, വഇൻ കുന്തും അലാ സഫരിൻ, നിങ്ങൾ യാത്രയിലാണെങ്കിൽ, വലം തജിദു, നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല കാത്തിബൻ എഴുത്തുകാരനെ, ഫ രിഹാനും മക്ബൂല, അപ്പോൾ കൈവശപ്പണയം ആകാം. തുടർന്ന് അതിന്റെ വിശദാംശങ്ങൾ. അങ്ങനെ പണം ഇടപാട് അവസാനിക്കുകയാണ്. കടം വാങ്ങിച്ച തുക അയാള് തിരിച്ച് മറ്റാൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നു, പണം കൊടുത്ത ആൾക്ക്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഫ ഇൻ അമിന ബാലുക്കും ബാവൻ. ഫ ഇൻ അമിന, അമിന എന്ന വാക്കിന് വിശ്വസിച്ചു എന്നർത്ഥമുണ്ട്, സുരക്ഷിതനായി, നിർഭയനായി എന്നൊക്കെയുണ്ട്. അഥവാ ഇയാൾ തിരിച്ച് നാട്ടിലെത്തുന്നു, അല്ലെങ്കിൽ സ്വസ്ഥമായ അവസ്ഥയിലാകുന്നു, സാമ്പത്തിക പ്രശ്നം പരിഹരിക്കപ്പെടുന്നു. അപ്പൊ അങ്ങനെയാകുമ്പോ ഫ ഇൻ അമിന ബഅലുക്കും ബഅലൻ, നിങ്ങൾ പരസ്പരം വിശ്വസിച്ചേൽപ്പിച്ചാൽ, പരസ്പരം സുരക്ഷിതരായാൽ കടം വാങ്ങിച്ച ആള് ആ തുക തിരിച്ചങ്ങോട്ട് കൊടുക്കണം. അപ്പൊ ആ അവസ്ഥയിൽ കടം കൊടുത്ത ആൾ എന്ത് ചെയ്യണം? അയാള് പണയവസ്തു തിരിച്ച് ഇങ്ങോട്ട് കൊടുക്കണ്ടേ? അതാണ് ഉദ്ദേശം. അപ്പൊ ഇവിടെ അമിന എന്ന് ഉപയോഗിച്ചത്, നമ്മളിപ്പോ ഒരാളെ കയ്യില് ഒരു വസ്തു ഏൽപ്പിക്കുമ്പോൾ ഇതൊന്ന് ഇവിടെ വെച്ചോട്ടെ എന്ന് പറഞ്ഞ് കൊടുത്താൽ തന്നെ നമുക്കൊരു സുരക്ഷിതത്വ ബോധമുണ്ട്, അതവിടെ ഉണ്ടാകും. അയാളിൽ എന്തോ വിശ്വസ്തത തോന്നിയത് കൊണ്ടായിരിക്കും നമ്മളത് കൊടുത്തത്. ഇതേപോലെ ഈ പണയ വസ്തു കൊടുത്തിരിക്കുകയാണല്ലോ, അത് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. കാരണം കാശ് തിരിച്ചങ്ങോട്ട് കൊടുത്തു, അങ്ങനെ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോവാണ്, ആ അവസ്ഥയാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഫൽ യു അദ്ദി, അദ്ദാ യു അദ്ദി, പാലിച്ചു വീട്ടി എന്നൊക്കെയാണ് അർത്ഥം. ഫൽ യു അദ്ദി, വീട്ടിക്കൊള്ളട്ടെ, പാലിച്ചു കൊള്ളട്ടെ. അല്ലദി തുമിന, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട ആള്. ഈ വസ്തു ആരുടെ കയ്യിലാണ് നമ്മൾ കൊടുത്തത്? കാശ് തന്ന ആളുടെ കയ്യിലാണ്, അയാളാണ്. അല്ലദി തുമിന അമാനത്തഹു, ഈ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട വസ്തു ആരുടെ കയ്യിലാണോ അയാള് വീട്ടണം. എന്ത് വീട്ടണം? അമാനത്തഹു, തന്റെ ഉത്തരവാദിത്വം. ആ സൂക്ഷിപ്പ് ധനം തിരിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. വല്യത്തഖില്ലാഹ, അയാൾ അള്ളാഹുവെ സൂക്ഷിച്ചു കൊള്ളട്ടെ. റബ്ബഹു, തന്റെ നാഥനായ അള്ളാഹുവെ അയാൾ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് ചേർത്ത് പറയുന്നു. അപ്പൊ ചിലപ്പോ പണം തിരിച്ചു കൊടുത്താലും പണയ വസ്തു തിരിച്ചു കിട്ടാത്ത സാഹചര്യം ഉണ്ടാവും. ഏയ്, നമ്മളായിട്ട് അങ്ങനെ ഇടപാടൊന്നും ഇല്ലല്ലോ. ആ പണയ വസ്തു കൂടുതൽ മൂല്യമുള്ളതാണെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് താല്പര്യം ഉണ്ടാവും. അപ്പൊ അത് കൈവശപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടാകരുത് എന്നാണ് പറയുന്നത്. ഫ ഇൻ അമിന ബഅലുക്കും ബഅലൻ, നിങ്ങൾ പരസ്പരം വിശ്വസിച്ചേൽപ്പിച്ചാൽ, കടം വാങ്ങിച്ച പണം അങ്ങോട്ട് കൊടുത്തു, ആ നിലയ്ക്ക് വിഷയം പരിഹരിക്കപ്പെടുമ്പോ, ഫൽ യുഅദ്ദി, വീട്ടേണ്ടതുണ്ട്, തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അല്ലദി തുമിന, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട ആൾ, അമാനത്തഹു, ആ വിശ്വസ്ത മുതൽ, എന്താണോ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടത് അത്. അമാനത്തിന് ഉത്തരവാദിത്വം എന്നും സൂക്ഷിപ്പ് ധനം എന്നും ആശയം പറയാം. അപ്പൊ അത് തിരിച്ചു കൊടുക്കണം. വൽ യത്തഖില്ലാഹ റബ്ബ, അയാൾ തന്റെ നാഥനായ അള്ളാഹുവെ സൂക്ഷിച്ചു കൊള്ളട്ടെ. കാരണം കൃത്രിമം കാണിക്കരുത്, അങ്ങനെ ഒരു ഇടപാട് ഇല്ല എന്ന് പറയരുത്, വേറെ രേഖയൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ, ആ വസ്തു മാത്രമാണ് അതിന്റെ തെളിവ് എന്നതുകൊണ്ടാണ്. വലാ തക്തുമു ഷഹാദ, കത്തമ യക്തുമു, മറച്ചു വെച്ചു, ഒളിച്ചു വെച്ചു. വലാ തക്തുമു, നിങ്ങൾ മറച്ചു വെക്കരുത്, അഷഹാദ, സാക്ഷ്യം മറച്ചു വെക്കരുത്. അത് ശരിയല്ലല്ലോ, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിന്റെ സാക്ഷ്യം പ്രമാണമൊന്നും അല്ല, ഈ വസ്തു തന്നെയാണ്. അത് മറച്ചു വെച്ച് കളയരുത്, ഒളിച്ചു വെച്ച് കളയരുത്. വമയ്യക്തും, ആർ മറച്ചു വെക്കുന്നുവോ, ഹാ, അതിനെ, ആ ഷഹാദത്തിനെ, ആ സാക്ഷ്യത്തെ, ഫ ഇന്നഹു, തീർച്ചയായും അയാൾ, ആസിമു ഖൽബുഹു, അയാള് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ മനസ്സ് പാപപങ്കിലമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. മനസ്സിന്റെ അകം ശുദ്ധമല്ലാത്തതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. വല്ലാഹു ബിമാ തഅമലൂൻ അലീം, അല്ലാഹു തആല ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് അലീം, നന്നായി അറിയുന്നവനാകുന്നു എന്ന് പടച്ചതമ്പുരാൻ ചേർത്ത് പറയാൻ. ആസിമു ഖൽബു, ഹൃദയം പാപപങ്കിലമാണെന്ന് പറഞ്ഞാൽ മനസ്സിലെന്തെങ്കിലും തോന്നൽ ഉണ്ടാകുമ്പോഴേക്ക് അത് പാപമാണെന്നല്ല, അത് പടച്ചവൻ വിട്ടുവീഴ്ചയും. പക്ഷെ ഇവിടെ ഇയാൾ മനഃപൂർവ്വം ഈ പണയ വസ്തു തിരിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സൂത്രങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ടാവും. കള്ളം പറയുന്നുണ്ടാകും, അല്ലെങ്കിൽ ആ വസ്തു എവിടുന്നോ മാറ്റി വെച്ചിട്ടുണ്ടാവും, സാക്ഷികളാരും ഇല്ലെങ്കിൽ അങ്ങനെ പലതും ചെയ്യാമല്ലോ. ആ നിലക്ക് മനഃപൂർവ്വം മനസ്സുകൊണ്ട് തെറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ അത് ഗുരുതരമായ വിഷയമാണെന്നാണ് അല്ലാഹു തആല ചേർത്ത് പറയുന്നത്. ഫ ഇൻ അമിന ബഅലുക്കും ബഅലൻ, നിങ്ങൾ പരസ്പരം വിശ്വസിച്ചേൽപ്പിക്കുകയാണെങ്കിൽ ഫല്യുഅദ്ദീൻ വീട്ടിക്കൊള്ളട്ടെ, അല്ലദി തുമിന വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട ആൾ, അമാനത്തഹു ആ വസ്തു അല്ലെങ്കിൽ ആ വിശ്വസ്ത മുതൽ, വല്യത്തഖില്ലാഹ റബ്ബഹു തന്റെ റബ്ബായ അള്ളാഹുവെ അയാൾ ഭയപ്പെട്ടുകൊള്ളട്ടെ, വലാ തക്തുമു ഷഹാദ സാക്ഷ്യത്തെ മറച്ചു വെക്കാതിരിക്കണം നിങ്ങൾ, വമൻ യക്തുംഹ ആർ സാക്ഷ്യത്തെ മറച്ചു വെക്കുന്നുവോ ഫഇന്നഹു ആസിമം ഖൽബു അയാൾ പാപപങ്കിലമായ ഹൃദയത്തിന്റെ ഉടമയാണ്. വല്ലാഹു ബിമാ തഅമലൂന അലീം നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് പഠിച്ചവൻ നന്നായി അറിയുന്നുണ്ട്. തുടർന്നുള്ള ആയത്തുകൾ ഈ സൂറയുടെ സമാപന സൂക്തങ്ങളാണ്. أعوذ بالله من الشيطان الرجيم لله ما في السماوات وما في الأرض وإن تبدوا ما في أنفسكم أو تخفوه يحاسبكم به الله فيغفر لمن يشاء ويعذب من يشاء والله على كل شيء قدير آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين.
صدق الله العظيم. سورة البقرة സമാപന ഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. 284 മുതൽ 86 വരെയുള്ള മൂന്ന് സൂക്തങ്ങളാണ് ഈ സൂറയുടെ സമാപനം. 284-ാമത്തെ ആയത്ത് ഇതുവരെ നടന്ന സാമ്പത്തിക ചർച്ചകളുടെ സമാപനം കൂടിയാണ്. അതോടൊപ്പം മൊത്തത്തിലുള്ള ഈ സൂറയുടെ സമാപനത്തിന്റെ ആമുഖവുമാണ് എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശേഷിപ്പിക്കുന്നത്. സാമ്പത്തിക സൂക്തങ്ങൾ സമാപിക്കാൻ പോവാണ്. കുറെ വിഷയങ്ങൾ നേരത്തെ വന്നുപോയല്ലോ. മത്താഴ് മുതൽ കിങ്ങോട്ട് പല വിധത്തിലുള്ള കുടുംബപരമായ ചെലവുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം ചെലവഴിക്കലിന്റെ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ചെലവഴിക്കലിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ പലിശയെക്കുറിച്ചും കടമിടപാടിനെ കുറിച്ചും പണയത്തെക്കുറിച്ചും ഒക്കെ പരാമർശിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ നമ്മുടെ ഭൗതിക ജീവിത വ്യവഹാരങ്ങളെ ആത്മീയ വീക്ഷണവുമായിട്ട് ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും നിങ്ങൾക്ക് സ്വയം തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ കഴിയുന്നതല്ല. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് പരസ്പരം ചൂഷണം ചെയ്യുന്ന പലിശയിൽ അധിഷ്ഠിതമായ അക്രമപരമായ നിലപാടുകൾക്ക് നിങ്ങൾ എത്തിയത്. അത് നിങ്ങളുടെ ഭൗതിക നിലനിൽപ്പിനും രാഷ്ട്ര പുരോഗതിക്കും സാമ്പത്തിക ഉന്നതിക്കും എല്ലാം തകരാറാണ്. അതിനാൽ ഇതിനെ ആത്മീയ വീക്ഷണവുമായിട്ട് ബന്ധിപ്പിക്കണം എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാന മാർഗം എന്താണ്? പടച്ചോനെ അംഗീകരിക്കലാണ്. ലില്ല അള്ളാഹുവിൻ്റെതാണ് മാ എന്തോ അത്, ഫിസ് സമാവാത് ആകാശങ്ങളിൽ ഉള്ളത്, വമാഫിൽ അർവ് ഭൂമിയിൽ ഉള്ളതും പഠിച്ചുകൊണ്ടതാണ്. ഇവിടെയാണ് ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ അടിത്തറ അതാണല്ലോ. നമ്മൾ ഉടമകളല്ല, കൈവശാവകാശികൾ മാത്രമാണ്. ഈ രാജ്യത്തും അങ്ങനെ തന്നെയല്ലേ, നമ്മൾ ഭൂമിയുടെ ഒന്നും ഉടമകളല്ല. അതുകൊണ്ടാണ് ഗവൺമെന്റിന് ടാക്സ് കൊടുക്കേണ്ടി വരുന്നത്. ഇതേ അവസ്ഥയിൽ യഥാർത്ഥത്തിൽ സമ്പത്തിന്റെ ഉടമ അള്ളാഹു ആകുന്നു. അതാണ് ലില്ലാഹി മാഫി സമാവാത്തി വമാഫിൽ അർദ്. ഈ ലോകത്തിന്റെ, ഈ പ്രപഞ്ചത്തിന്റെ, നമ്മുടെ കൈവശമുള്ള ഭൂമിയുടെ ഒക്കെ അടിയാധാരം ഇതാണ്. അല്ലെങ്കിൽ ഒന്നാമത്തെ വാചകം എല്ലാം പടച്ചോന്റേതാകുന്നു എന്നാണ്. അങ്ങനെയാണ് അള്ളാഹു തആല ഇവിടെ അതിനെക്കുറിച്ച് പറയുന്നത്. എന്റെ സമ്പത്ത് ഞാൻ തീരുമാനിച്ചോളും, എന്ത് ചെയ്യണമെന്ന് എന്നൊരു തോന്നൽ മനസ്സിൽ ഉണ്ടാകുമ്പോ ഈ വാചകം നോർത്താ മതി. ലില്ലാഹി മാഫി സമാവാത്തി വമാഫിൽ അർളാണല്ലോ. അപ്പൊ പിന്നെ എങ്ങനെയാണ് അത് എന്റേതാകുന്നത്? എല്ലാം പടച്ചോന്റേതാണല്ലോ എന്ന ബോധ്യം ഉണ്ടാവണം. ലില്ലാഹി മാഫി സമാവാത്തി വമാഫിൽ അർ, ഉടമാവകാശം അവന്റേതാകുന്നു എന്ന് അംഗീകരിക്കണം. വഇൻ തുബ്ദു മാഫി അൻഫുസിക്കും ഔ തുഖ്ഫൂഹു യുഹാസിബുക്കും ബിഹില്ല. തുടർന്ന് അള്ളാഹു തആല മനുഷ്യനിൽ അവന് എത്രത്തോളം അധികാരമുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ, ഈ കാണുന്ന വസ്തുക്കൾ മാത്രമല്ല നീയും നിന്റേതും പടച്ചോന്റേതാണ്. വഇൻ തുബ്ദു അബ്ദാ യുബ്ദി വെളിപ്പെടുത്തി, വഇൻ തുബ്ദു നിങ്ങൾ വെളിപ്പെടുത്തുകയാണെങ്കിൽ, മാഫി അംഫുസിക്കും നിങ്ങളുടെ ഹൃദയത്തിലുള്ളത്, മനസ്സിലുള്ളത്, നഫ്സ് അംഫുസ് മനസ്സിലുള്ളത് എന്തോ അത് നിങ്ങൾ വെളിപ്പെടുത്തിയാൽ, ഔ അല്ലെങ്കിൽ അഹ്ഫ മറച്ചുവെച്ചു, ഔ തുഹ്ഫൂഹു നിങ്ങൾ ഒളിച്ചു വെക്കുകയാണ് അത് ഒരു കാര്യം എന്നിരിക്കട്ടെ, യുഹാസിബുക്കും ഹാസബുക്കും നിങ്ങളെ അവൻ വിചാരണ ചെയ്യും, ബിഹി അത് കാരണമായിട്ട്. ആ ഒരു സംഗതി ഉണ്ടല്ലോ, ഒളിച്ചു വെച്ചതോ അല്ലെങ്കിൽ വെളിപ്പെടുത്തിയതോ ആയ ഏതോ ഒരു കാര്യം, അതിന്റെ പേരില് യുഹാസിബുക്കും ബിഹില്ല, അള്ളാഹു നിങ്ങളെ വിചാരണ ചെയ്യും. അപ്പൊ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉടമ, നിങ്ങളുടെ അകത്തുള്ളതെല്ലാം അറിയുന്നവനാകുന്നു അള്ളാഹു. നിങ്ങളുടെ നിങ്ങളുടെ ഉടമയാണ്, നിങ്ങളുടെ കൈവശമുള്ള സകലതിൻ്റെയും ഉടമയാണ്. ആ പടച്ചവനാണ് ഈ സാമ്പത്തിക നിയമവിധികളൊക്കെയും പറഞ്ഞു വെച്ചത്. അതാണ് അതിന്റെ പരസ്പര ബന്ധം. അത് മനസ്സിലായില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കാനൊന്നും മനസ്സ് അനുവദിക്കാതെ വരും എന്നതാണ്. അതിനാൽ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം, വഇൻ തുബ്ദു നിങ്ങൾ വെളിപ്പെടുത്തുകയാണെങ്കിൽ, മാഫി അംഫുസിക്കും നിങ്ങളുടെ ഹൃദയത്തിലുള്ളത്, മനസ്സിലുള്ളത്, ഔ അല്ലെങ്കിൽ തുഹ്ഫൂഹു നിങ്ങൾ അതിനെ ഒളിച്ചു വെക്കുകയാണെങ്കിലും, യുഹാസിബുക്കും നിങ്ങളെ വിചാരണ ചെയ്യും, ബിഹി അത് കാരണമായിട്ട് അള്ളാഹു വിചാരണ ചെയ്യും. എന്നിട്ടോ യഗ്ഫിറു ഗഫറ യഗ്ഫിറു അവൻ പുറത്തു കൊടുക്കും, ലിമൻ യഷ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും, വയുഅദ്ദിബു അവൻ ശിക്ഷിക്കുകയും ചെയ്യും, അദബ അദാബ് ശിക്ഷയാണ്, വയുഅദ്ദിബു അവൻ ശിക്ഷിക്കുകയും ചെയ്യും, മൻ യഷാഉ അവൻ ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കും. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും പടച്ചോന് യാതൊരു നീതിബോധവും ഇല്ല, തോന്നുന്നവരെ രക്ഷിക്കും തോന്നുന്നവരെ ശിക്ഷിക്കും എന്നാണോ? തോന്നുന്നവർക്ക് പുറത്തു കൊടുക്കും അല്ലാത്തവരെ ശിക്ഷിക്കും, അങ്ങനെയല്ല. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ ന്യായത്തിന്റെയും നീതിയുടെയും അടിസ്ഥാനത്തിൽ ആർക്കാണോ പുറത്തു കൊടുക്കേണ്ടത് അത് അവനാണ് തീരുമാനിക്കുക. നിങ്ങൾക്ക് അതിൽ ഇടപെടാൻ പറ്റില്ല. നിങ്ങളുടെ ശുപാർശകൾ, ഇടപെടലുകൾ അള്ളാഹു തആല ഒരിക്കലും സമ്മതിക്കുകയില്ല. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ തീരുമാനത്തെ മറികടക്കാനോ റദ്ദ് ചെയ്യാനോ മാറ്റത്തിരുത്തൽ വരുത്താനോ ഒന്നും സാധ്യമല്ല എന്നാണ് പറഞ്ഞത്. വല്ലാഹു അല്ലാഹു തആല അലാ കുല്ലി ഷൈഇൻ സകലതിനും ഖദീർ, കഴിവുള്ളവനാണ്. അവനെ സ്വാധീനിക്കാനൊന്നും ഒരു വിധത്തിലും സാധ്യമല്ല. അവന്റെ തീരുമാനം അംഗീകരിക്കുകയാണ് സൃഷ്ടികൾ ചെയ്യേണ്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത് കഴിഞ്ഞ സാമ്പത്തിക സൂക്തങ്ങളുടെ സമാപനവും ഈ സൂറയുടെ സമാപനത്തിന്റെ ആമുഖവുമാണ്. ഇവിടെ മുതലുള്ള ആയത്തുകൾ 284 മുതൽ അവസാനം വരെയുള്ള ആയത്തുകൾ മനഃപ്പാഠമാക്കണം. റമദാൻ മാസമാണ്, പ്രത്യേകിച്ച് ഇവ കാണാതെ പഠിക്കുമ്പോൾ നല്ലൊരു പ്രാർത്ഥന ഇതിൽ വരാൻ പോകുന്നുണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിന് ഏറെ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഉണ്ടാകും. പടച്ചതമ്പുരാന്റെ മുമ്പിൽ നമ്മുടെ ആവശ്യങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇറക്കി വെക്കാൻ കഴിയുന്ന സൂക്തങ്ങളാണ്. അതിനാൽ ഇവിടെ മുതൽ 284 മുതലുള്ള 3 ആയത്തുകൾ ഈ റമദാനിൽ പഠിച്ചിട്ടില്ലാത്തവർ നിർബന്ധമായും പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അങ്ങനെ ചിലത് നേടാൻ സാധിക്കണമല്ലോ റമദാനിൽ, ഇൻഷാ അല്ലാ അങ്ങനെ തീരുമാനമെടുക്കുക. ലില്ലാഹി മാഫി സമാവാത്തി വ മാഫിൽ അർദ്, ആകാശ ഭൂമികളിലുള്ളവയൊക്കെയും അള്ളാഹുവിൻ്റെതാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, വ ഇൻ തുബ്ദു മാഫി അംഫുസിക്കും, നിങ്ങൾ നിങ്ങളുടെ മനസ്സുകൾ വെളിപ്പെടുത്തുന്നത് എന്തോ അത്, ഔ തുഹ്ഫൂഹു അല്ലെങ്കിൽ ഒളിച്ചു വെക്കുന്നത്, നിങ്ങളെ അവൻ വിചാരണ ചെയ്യും, ബിഹി അത് മുഖേന അള്ളാഹു താല വിചാരണ ചെയ്യും, ഫയഗ്ഫിറു അപ്പോൾ അവൻ പുറത്തു കൊടുക്കും, ലിമൻ യഷ അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, വയുഅദ്ദിബു അവൻ അവൻ ശിക്ഷിക്കുകയും ചെയ്യും അവൻ ഉദ്ദേശിക്കുന്നവരെ എന്നാണ് ആയത്തിന്റെ ആശയം. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, പടച്ചോൻ സകലതിനും കഴിവുള്ളവൻ തന്നെ. ഇനി സൂറയുടെ സമാപനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ, ആദർശ ജീവിതത്തിന്റെ അടിത്തറകൾ ഉൾക്കൊള്ളുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആമുഖം ഈ സൂക്തങ്ങൾ. വളരെ ശ്രേഷ്ഠമായ സൂക്തങ്ങളാണ് ഈ സൂറയുടെ ആദ്യ ഭാഗമുണ്ടല്ലോ, ആദ്യത്തെ ആയത്തുകൾ അതിശ്രേഷ്ഠമാണ്. പാരായണം ചെയ്യാൻ പുണ്യമുള്ള, പ്രത്യേകമായിട്ട് എടുത്തു പറയപ്പെട്ട അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് സൂക്തങ്ങളെ കുറിച്ച്, അമനർ റസൂലുവിൽ തുടങ്ങുന്ന സൂക്തങ്ങളെ കുറിച്ച് പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. അതിവിശിഷ്ട സൂക്തങ്ങളാണ് ഇവ. ഒരാൾ രാത്രിയിൽ അൽ ബഖറയിലെ അവസാന രണ്ട് സൂക്തങ്ങൾ പാരായണം ചെയ്താൽ അവന് ഇഹ പരരക്ഷയ്ക്ക് അത് മതി. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മറ്റൊരു ഹദീസിൽ ദൈവിക സിംഹാസനത്തിന്റെ, അള്ളാഹുവിന്റെ അർശിന്റെ അടിയിൽ നിന്നാണ് അൽ ബഖറയിലെ അവസാന സൂക്തങ്ങൾ എനിക്ക് നൽകപ്പെട്ടത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്. അപ്പൊ പടച്ചതമ്പുരാന്റെ അർശിന്റെ അടിയിൽ നിന്നാണ് ഇവ പുറപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമ്മളത് പാരായണം ചെയ്യുമ്പോൾ പടച്ചതമ്പുരാന്റെ സന്നിധിയിൽ തീർച്ചയായും അത് എത്തിച്ചേരും എന്നാണ്. ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നുണ്ട്, അൽ ബഖറയിലെ ഇതുവരെയുള്ള സൂക്തങ്ങൾ പാലാണെങ്കിൽ അതിലെ വെണ്ണയാണ്, അതിൽ നിന്ന് കടഞ്ഞെടുത്ത വെണ്ണയാണ് ഈ രണ്ട് സൂക്തങ്ങൾ എന്നാണ്. ആമന റസൂലു മുതൽക്കുള്ള സൂക്തങ്ങൾ, ഈ സൂക്തങ്ങളില് പ്രത്യേകിച്ച് 285 ആയത്തില് ആമന എന്ന പദം 2 തവണ വരുന്നത് കാണാം. അത് വിശ്വസിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കാൻ സന്നദ്ധമാവുക എന്നതുകൂടിയാണ് ഉദ്ദേശിക്കുന്നത്. ആമന റസൂലു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചിരിക്കുന്നു. ആമന റസൂൽ ബിമാ ഒന്നുകൊണ്ട്, ഉൻസില ഇലൈഹി തനിക്ക് ഇറക്കപ്പെട്ടത് കൊണ്ട്, ഇറക്കപ്പെട്ടതിൽ വിശ്വസിച്ചിരിക്കുന്നു, മിർ റബ്ബിഹി തന്റെ നാഥനിൽ നിന്ന്, വൽ മുഅ്മിനൂന സകല വിശ്വാസികളും അതിൽ വിശ്വസിച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് തുടക്കം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് സത്യപ്പെടുത്തി സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് സൂറ ഈ സൂക്തങ്ങൾ തുടങ്ങുന്നത്. ആമന റസൂലു, റസൂല് വിശ്വസിച്ചിരിക്കണം ആദ്യം, അതാണല്ലോ വേണ്ടത്. ആരാണോ നമുക്ക് പറഞ്ഞു തരുന്നത് അദ്ദേഹം ആദ്യം സ്വയം അത് വിശ്വസിക്കുകയും പ്രവർത്തിച്ചു കാണിക്കുകയും ചെയ്യണം, അപ്പോഴാണ് നമുക്കത് പിൻപറ്റാൻ പറ്റും. ആ നിലക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപൂർണമായും ഇത് വിശ്വസിച്ച് അംഗീകരിച്ച് ദൃഢമായി ഉൾക്കൊണ്ടിരിക്കുന്നു എന്നാണ് ആമുഖമായി പറയുന്നത്. ആമന റസൂലു എന്താ വിശ്വസിച്ചത്? ബിമാ ഉൻസില ഇലൈഹി തനിക്ക് ഇറക്കപ്പെട്ടത്. സാധാരണഗതിയിൽ വിശ്വാസകാര്യം പറയുമ്പോൾ ആദ്യം അള്ളാഹുവെ കുറിച്ചാണ് പറയാം. ഇവിടെ തന്നെ വരുന്നുണ്ട് കുല്ലുൻ ആമന ബില്ലാഹി, എല്ലാവരും അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. പക്ഷെ ഇവിടെ റസൂലിന് ഇറക്കപ്പെട്ടതിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. നേരത്തെ ഈമാൻ കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് 177 ഓർക്കുന്നില്ലേ? ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും എന്ന് തുടങ്ങുന്ന ആയത്തുകളിൽ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി തന്നെ മനസ്സിലാക്കാം. ഇവിടെ തനിക്ക് അവതീർണമായതിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ ഖുർആനിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നാണ്. അഥവാ ഇസ്ലാമിന്റെ എല്ലാ വിശദാംശങ്ങളെയും നിയമവിധികളെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ച് വിശ്വസിച്ചിരിക്കുന്നു. ഈ വിശ്വാസമാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. കാരണം നേരത്തെ ഈ സൂറയിൽ തന്നെ സത്യനിഷേധികളെ കുറിച്ചും കപടന്മാരെ കുറിച്ചും സംശയമുള്ളവരെ കുറിച്ചും ഭീരുക്കളെ കുറിച്ചും ദുർബലന്മാരെ കുറിച്ചും മുൻധാരണയോടെ സമീപിക്കുന്നവരെ കുറിച്ചും ഒക്കെ വന്നിരുന്നു. അതിനാൽ യഥാർത്ഥ വിശ്വാസികൾ വിശ്വാസം പ്രഖ്യാപിക്കുന്നവരാണ് എന്ന് ആമുഖം പറയാണ്. കുല്ലുൻ, എല്ലാവരും ആമന വിശ്വസിച്ചിരിക്കുന്നു, ബില്ലാ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, വ മലായിക്കത്തിഹി അവന്റെ മലക്കുകളിൽ, വ കുത്തുബിഹി അവന്റെ വേദഗ്രന്ഥങ്ങളിൽ, വ റുസുലിഹി അവന്റെ ദൂതന്മാരിലും വിശ്വസിച്ചിരിക്കുന്നു. നാല് കാര്യങ്ങളാണ്, ബില്ലാഹി വ മലായിക്കത്തിഹി വ കുത്തുബിഹി വ റുസുലിഹി. ഇനി ബാക്കിയുള്ള രണ്ട്, ഒന്ന് പരലോക വിശ്വാസമാണ്, അതുപോലെ ഖദറാണ് അല്ലെ, അവ ഇതിൽ ഉൾച്ചേർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. പരലോകവുമായി ബന്ധപ്പെട്ട് വ ഇലൈക്കൽ മസീർ എന്ന് ഈ സൂക്തത്തിന്റെ അവസാനത്തിൽ തന്നെ വരുന്നുമുണ്ട്. ഏതായാലും അടിസ്ഥാനപരമായ വിഷയങ്ങൾ ഇവിടെ പരാമർശിക്കുകയാണ്. എല്ലാവരും കുല്ലുൻ, എല്ലാവരും റസൂലും സഹാബത്തും സകല വിശ്വാസികളും ആമന വിശ്വസിച്ചിരിക്കുന്നു ബില്ലാഹ് അള്ളാഹുവിൽ, വ മലായിക്കത്തിഹി അവന്റെ മലക്കുകളിൽ, വ കുത്തുബിഹി അവന്റെ വേദഗ്രന്ഥത്തിൽ, വ റുസുലിഹി അവന്റെ ദൂതന്മാരിലും. നമ്മൾ നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുള്ള ഭാഗമാണിത്. എന്നിട്ട് പറയുന്നു, ലാ നുഫർഖു, നാം വിവേചനം കൽപ്പിച്ചിട്ടില്ല, ഒരു വ്യത്യാസവും കൽപ്പിക്കുന്നില്ല, ബൈന ഇടയിൽ, അഹദിൻ ഒരാൾക്കും ഇടയിൽ, മിർ റുസുലിഹി അവന്റെ ദൂതന്മാർക്കിടയിൽ ഒരു വ്യത്യാസവും കൽപ്പിക്കുന്നില്ല. നേരത്തെ ഇതേ സൂറയിൽ തന്നെ ലാ നുഫർഖു ബൈന അഹദിൻ മിർ റുസുലിഹി എന്ന് വന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, സയഖൂലുവിന്റെ തൊട്ട് മുമ്പുള്ള സൂക്തങ്ങളില് പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇസ്ലാമിക സമൂഹം വർഗീയ, സാമുദായിക, വംശീയ വേർതിരിവുകളൊന്നും കൊണ്ട് നടക്കുന്നവരല്ല, എല്ലാം ഉൾക്കൊള്ളുന്നവരാണ്. നേരത്തെ 136 ഈ പ്രയോഗം വന്നിരിക്കുന്നത്. പ്രവാചകന്മാരിൽ വിശ്വസിക്കുക, എല്ലാവരിലും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും അള്ളാഹുവിൽ നിന്നുള്ളവരാണെന്ന് വിശ്വസിക്കുന്നു. അതേ സമയത്ത് അതാത് കാലഘട്ടത്തിൽ അവതരിച്ച ശരീഅത്തിലാണ് നമ്മൾ പ്രായോഗികമായിട്ട് അംഗീകരിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്, അത് മനസ്സിലാക്കണം. എന്നാൽ എല്ലാ പ്രവാചകന്മാരും അള്ളാഹുവിൽ നിന്നുള്ളവരാണെന്ന് വിശ്വസിക്കുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് വഖാലു, ഈ വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ അവർ പ്രഖ്യാപിക്കുന്നു, സമിഅന, പടച്ചോനെ ഞങ്ങൾ കേട്ടിരിക്കുന്നു, വ അത്തഅന, ഞങ്ങൾ അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു, നിന്റെ കൽപ്പനകൾ, ഇതുവരെ വന്ന ഈ സൂറയിലെ അധ്യാപനങ്ങൾ ഉണ്ടല്ലോ, അവയൊക്കെയും പടച്ചോനെ ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു റബ്ബേ എന്ന് അങ്ങോട്ട് നമ്മൾ ഏറ്റുപറയാം. ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? യഹൂദരെ കുറിച്ച് വന്നിട്ടുണ്ടല്ലോ, സമിഅനാവ അസൈന എന്നാണ് അവർ പറഞ്ഞത്, ഞങ്ങളെല്ലാം കേട്ടു, ഞങ്ങൾ ധിക്കരിക്കുകയും ചെയ്തു എന്നാണ്. പക്ഷെ വിശ്വാസികൾ ഒരിക്കലും അങ്ങനെയാവില്ല എന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്താണ്. എന്നിട്ട് ഗഫ്റാനക റബ്ബന, നാഥ ഞങ്ങൾ നിന്നോട് പാപമോചനം തേടുന്നു. ഗഫർ പാപമോചനമാണ്, അവിടെ പുറത്തു കൊടുക്കലാണ്. ഗഫ്റാൻ എന്ന് പറയുമ്പോൾ അതിന്റെ അതിവിശേഷമായ അല്ലെങ്കിൽ ഏറെ സമ്പുഷ്ടമായ ഒരു പ്രയോഗമാണ്. ഗഫ്റാനക, നാഥ ഞങ്ങൾ നിന്നോട് പാപമോചനം തേടുന്നു. റബ്ബന, നാഥ ഞങ്ങളുടെ നാഥ. വ ഇലൈക്കൽ മസീർ, നിന്നിലേക്കാണല്ലോ. അൽ മസീർ, യഥാർത്ഥ മടക്കം, അന്തിമ മടക്കം നിന്നിലേക്കാണല്ലോ. അവിടെ പരലോകവും ചേർത്ത് പറയുന്നുണ്ട്. ആമനർ റസൂലു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചിരിക്കുന്നു. ബിമാ ഉൻസില ഇലൈഹി, തനിക്ക് ഇറക്കപ്പെട്ടതിൽ. മിർ റബ്ബിഹി, തന്റെ റബ്ബിൽ നിന്ന്. കുല്ലുൻ, വൽ മുഅ്മിനൂന, സത്യവിശ്വാസികളും. കുല്ലുൻ, എല്ലാവരും ആമന വിശ്വസിച്ചിരിക്കുന്നു. ബില്ലാഹി അള്ളാഹുവിൽ, വ മലായിക്കത്തിഹി അവന്റെ മലക്കുകളിൽ, വ കുത്തുബിഹി അവന്റെ വേദഗ്രന്ഥങ്ങളിൽ, വ റുസുലിഹി അവന്റെ ദൂതന്മാരിലും. ലാ നുഫർഖു, നാം ഒരു വിവേചനവും കൽപ്പിക്കുന്നില്ല. ബൈന അഹദിൻ, ഒരാൾക്കും ഇടയിൽ. മിർ റുസുലിഹി, അവന്റെ ദൂതന്മാരിൽ പെട്ട. വ ഖാലു, മാത്രമല്ല ആ വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നു. സമിഅന വ അത്തഅന, നാഥ ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു അഥവാ അനുസരിച്ചിരിക്കുന്നു എന്ന്. ഗഫ്റാനക റബ്ബന, അതിനാൽ ഞങ്ങളുടെ നാഥ ഞങ്ങൾക്ക് നീ പൊറുത്തു തരണം, ഞങ്ങൾ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. വ ഇലൈക്കൽ മസീർ, നിന്നിലേക്കാണല്ലോ മടക്കം. തുടർന്ന് സമാപന സൂക്തമാണ്. ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, കല്ലഫ യുക്കല്ലിഫു ചുമത്തുക എന്നാണ് ആ വാചകത്തിന്റെ അർത്ഥം. ചുമത്തുക, ലാ യുക്കല്ലിഫുല്ലാഹു, അള്ളാഹു ചുമത്തുന്നില്ല. ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ, ഒരാളെയും, ഇല്ലാ വുസ്അഹ, അയാളുടെ കഴിവിൽ പെട്ടതല്ലാതെ ഒന്നും അടിച്ചേൽപ്പിക്കുകയില്ല, നിർബന്ധിക്കുകയില്ല. പടച്ചതമ്പുരാന്റെ തീരുമാനമാണ്. ഒരുപാട് നിയമവിധികൾ നമ്മൾ പഠിച്ചല്ലോ, പക്ഷെ അത് ആരാണോ നടപ്പിലാക്കേണ്ടത് അയാൾക്ക് മാത്രമാണ് ബാധകം. നമസ്കാരം, നിന്ന് നമസ്കരിക്കാം, കഴിയില്ലെങ്കിൽ ഇരിക്കാം, കിടക്കാം. സക്കാത്ത് സമ്പത്തുള്ളവൻ, നിശ്ചിത അളവിൽ കൈവശമുള്ളവനെ കൊടുക്കേണ്ടതുള്ളൂ. നോമ്പ് യാത്രക്കാരനും രോഗിക്കും ഇളവുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഇളവുകളെ കുറിച്ച്, മാനുഷിക പരിഗണനകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് അള്ളാഹു അവസാനം വീണ്ടും ഉണർത്തുന്നത്, ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരു നഫ്സിനെയും അതിന്റെ കഴിവിൽ പെടാത്തത് അല്ലാഹു തആല നിർബന്ധിക്കുന്നില്ല. ലഹാ, അതിനുണ്ട്, ആ നഫ്സിനുണ്ട്, മാ കസബത്, അത് സമ്പാദിച്ചത്. വ അലൈഹാ, അതിന്മേൽ ഉണ്ട്, മക്തസബത്, അത് സമ്പാദിച്ചത്. രണ്ടിനെയും അർത്ഥം സമ്പാദ്യം എന്ന് തന്നെയാണ്. പക്ഷെ ഇവിടെ കസബ എന്നത് നല്ല സമ്പാദ്യവും, ഇക്തസബ എന്നത് ഒരാൾ ബോധപൂർവം ചെയ്തു കൂട്ടിയ തെറ്റുകളുമാണ് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു. കാരണം ഇക്തസബയുടെ കൂടെ അല ചേർന്ന് വന്ന് കണ്ടില്ലേ, അയാളുടെ മേലുണ്ട്, അയാളുടെ തലയിലുണ്ട്, അയാളത് വഹിച്ചേ പറ്റുള്ളൂ എന്ന ശൈലിയിലാണ് അള്ളാഹു പ്രയോഗിച്ചിരിക്കുന്നത്. അതിനാൽ ആദ്യത്തേത് ലഹാമ കസബത്, ഒരാൾ സമ്പാദിച്ച നന്മ അയാൾക്കുണ്ട്, അതിന്റെ പ്രതിഫലമുണ്ട്. വ അലൈഹ മക്തസബത്, അയാൾ സമ്പാദിച്ച തിന്മയും അഥവാ അതിന്റെ ശിക്ഷയും അയാൾക്ക് മേലുണ്ട് എന്നാണ്. തുടർന്ന് പ്രാർത്ഥനയിലേക്ക് കടക്കുന്നു. റബ്ബന, ഞങ്ങളുടെ നാഥ, ലാ തുആഖിദ്ന, അഖദ എടുത്തു പിടിച്ചു, ആഹദ എന്ന് പറയുമ്പോൾ പിടികൂടി ശിക്ഷിച്ചു എന്നാണ്. ലാ തുആഖിദ്ന, ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ, ഇൻ നസീന, ഞങ്ങൾ മറന്നതിന്റെ പേരില്, ഔ അഖ്തഇന, ഞങ്ങൾക്ക് ഖത എന്തെങ്കിലും അബദ്ധം പിണഞ്ഞതിന്റെ പേരില്. മറവിയും അബദ്ധവും ഒരാളുടെ ഉത്തരവാദിത്തത്തിൽ പെട്ടതല്ല, അത് സംഭവിച്ചു പോവാണ്. അതിനാൽ പടച്ചതമ്പുരാൻ അത് വിട്ടുവീഴ്ച ചെയ്യും, അത് ഉറപ്പിച്ചു പറയാണ്, പടച്ചോനെ ഇങ്ങനെയുള്ള അബദ്ധങ്ങളുടെ പേരില്, മറന്നുപോകുന്നതിന്റെ പേരില് ഞങ്ങളെ നീ പിടികൂടരുതേ നാഥ എന്ന് പ്രത്യേകം നമ്മൾ അള്ളാഹുവോട് ആവശ്യപ്പെടാൻ. തുടർന്ന് റബ്ബന, ഞങ്ങളുടെ നാഥ, വലാ തഹ്മിൽ, നീ വഹിപ്പിക്കരുതേ, അലൈന, ഞങ്ങൾക്കുമേൽ, ഇസ്റൻ, ഭാരം വഹിപ്പിക്കരുതേ, കമാ ഹമൽതഹു, കമാ പോലെ, ഹമൽത, നീ വഹിപ്പിച്ചതുപോലെ, ഹമൽതഹു, ആ ഭാരത്തെ വഹിപ്പിച്ചതുപോലെ, അലല്ലദീന മിൻ ഖബ്ലിന, ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ സമൂഹങ്ങളെ കൊണ്ട് വഹിപ്പിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ ഞങ്ങൾക്കുമേൽ ഭാരങ്ങൾ ഉണ്ടാക്കരുതേ. മുൻ സമൂഹങ്ങളെ നീ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇസ്റോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിയമവിധികളാണ്. അൽബക്കറയില് ഇസ്ലാമികമായ ഏതാണ്ട് എല്ലാ വിധികളും വന്നു കഴിഞ്ഞിരിക്കണം. ഈ വിധികൾ പ്രയാസകരമാകരുത്. ഇസ്രായേൽ സമൂഹത്തിന് കൂടുതൽ പ്രയാസകരമായ വിധികൾ അള്ളാഹു കൊടുത്തിരുന്നല്ലോ. വൻപാപങ്ങൾ സംഭവിച്ചാൽ അതിന്റെ പരിഹാരം അവർ മരിച്ചു കളയലാണ്, ആത്മാഹുതിയാണ് എന്ന നിലക്കുള്ള നിയമങ്ങൾ വരെ ഉണ്ടായിരുന്നു. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട ഈ വിധികള് വളരെ ഇളവുള്ളതാണ്. ഈ പ്രാർത്ഥനയുടെ പ്രത്യുത്തരം കൂടിയാണ് ആ ഇളവുകൾ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതിനാൽ അങ്ങനെ ആവശ്യപ്പെടാണ് പടച്ചവനോട്, വലാ തഹ്മിൽ അലൈന, റബ്ബന, വലാ തഹ്മിൽ അലൈന, നാഥ, ഞങ്ങൾക്കുമേൽ നീ ചുമത്തരുത്, ഇസ്റൻ, ഭാരം, കമാ ഹമൽതഹു, നീ ചുമത്തിയതുപോലുള്ള, അലല്ലദീന, ഒരു വിഭാഗത്തിനുമേൽ, മിൻ ഖബ്ലിന, ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ. അപ്പൊ ഇവിടെ ഭാരം ശരീഅത്ത് വളരെ ഭാരമേറിയ നിയമവിധികൾ ആണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വീണ്ടും പറയുന്നു, റബ്ബന, ഞങ്ങളുടെ നാഥ, വലാ തുഹമ്മിൽന, ഹമ്മല എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ബോധപൂർവം ഭാരം വഹിപ്പിക്കലാണ്. വലാ തുഹമ്മിൽന, നീ ഞങ്ങളെ ഭാരം വഹിപ്പിക്കരുത്, മാ ഒന്ന്, ലാ താഖത്തലന, ഞങ്ങൾക്ക് താഖത്തില്ലാത്ത, ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഭാരങ്ങൾ ഞങ്ങളുടെ തലയിൽ കൊണ്ടുവന്നിടല്ലേ റബ്ബെ. കഴിഞ്ഞുപോയ സമൂഹങ്ങളില് പല വിധത്തിലും അള്ളാഹു പരീക്ഷിച്ച, ശിക്ഷിച്ച സമൂഹങ്ങളുണ്ടല്ലോ, പ്രകൃതിക്ഷോഭങ്ങളും മഹാമാരികളൊക്കെ വന്നിട്ട്, ആ കൂട്ടത്തില് ഞങ്ങളെ നീ പെടുത്തരുതേ. റബ്ബന, ഞങ്ങളുടെ നാഥ, വലാ തുഹമ്മിൽന, നീ ഞങ്ങളെ വഹിപ്പിക്കരുതേ, മാ ഒരു കാര്യം, ലാ താഖത്ത, ഞങ്ങൾക്ക് താക്കത്തില്ലാത്ത, ഞങ്ങൾക്ക് ശക്തിയില്ലാത്ത, ബിഹി, അതിനെ വഹിക്കാൻ ഞങ്ങൾക്ക് ശക്തിയില്ലാത്ത തരത്തിലുള്ള വലിയ വലിയ ഭാരങ്ങൾ ഞങ്ങളുടെ തലയിൽ കൊണ്ടുവന്ന് ഇടല്ല റബ്ബെ. തുടർന്ന് പടച്ചവനോട് യാചിക്കാണ്, വാഴ്ഫു അഫായ ആഴ്ഫു, വിട്ടുവീഴ്ച ചെയ്തു, വാഴ്ഫു അന്ന, ഞങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യ റബ്ബെ, വഖഫിർ ലന, ഞങ്ങൾക്ക് നീ പുറത്തു താനാഥ, വർഹംന, ഞങ്ങളോട് കരുണ കാണിക്ക റബ്ബെ. മനസ്സുരുകിയിട്ട് മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരേണ്ട പ്രാർത്ഥനകളാണിത്. കേവലം ഏറ്റുപറയേണ്ട, കാണാതെ പിടിച്ച് ചൊല്ലേണ്ടതല്ല, മറിച്ച് അതിനെ മനസ്സിലേക്ക് ആവാഹിച്ചിട്ട് നമ്മുടെ പ്രാർത്ഥനയായിട്ട് പുറത്തേക്ക് വരണം. നമ്മുടെ മനസ്സിലെ സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് പടച്ച തമ്പുരാനോട് നമുക്കിത് പ്രാർത്ഥിക്കാൻ പറ്റണം. എന്നിട്ട് പറയുന്നുണ്ട്, അന്ത മൗലാന, നീയാണല്ലോ മൗല, യജമാനൻ, രക്ഷകൻ നീയാണല്ലോ റബ്ബെ. അന്ത മൗലാന, നീ മാത്രമാണ്, നിന്നോടുള്ള അടിമത്തം വീണ്ടും വീണ്ടും ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. അന്ത മൗലാന, ഫ അതിനാൽ ഉൻസുർന, ഫൻസുർന, ഞങ്ങളെ നീ തുണക്കണം, ഞങ്ങളെ നീ സഹായിക്കണം. അലൽ ഖൗം, ഒരു ജനതയ്ക്കുമേൽ, അൽ കാഫിരീൻ, സത്യനിഷേധികളായ ജനതയ്ക്കുമേൽ, ജനതയ്ക്കെതിരിൽ ഞങ്ങളെ നീ സഹായിക്കണേ നാഥ. വീണ്ടും പറയുന്നത് കണ്ടില്ലേ, സൂറ സമാപിക്കുമ്പോഴും ആദർശ പ്രതിബദ്ധത മുൻനിർത്തിക്കൊണ്ടുള്ള നിലപാടാണ്, അല്ലാതെ കേവലം വംശീയമോ വർഗീയമോ ആയ നിലപാടല്ല. വിശ്വാസവും അവിശ്വാസവും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം അന്ത്യനാൾ വരെയും തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാണല്ലോ ദുനിയാവിൽ പടച്ചോൻ ഇബിലീസിനെ പിൻവലിക്കുന്നത് വരെ അത് തുടർന്നുകൊണ്ടിരിക്കും. അതിനാൽ ഫൻസുന്ന അലൽ ഖൗമിൽ കാഫിരീൻ എന്ന പ്രാർത്ഥന വളരെ പ്രസക്തമാണ്. ഇത് ആരോടെങ്കിലുമുള്ള ശത്രുതയുടെ ഭാഗമല്ല, ആദർശ പ്രതിബദ്ധതയുടെ ഭാഗമാണ്. ആദർശം ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത, അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ എന്നും ഉണ്ടാകും, നമ്മളും അനുഭവിക്കുന്ന അതാണ്. അത്തരം സാഹചര്യങ്ങളിലൊക്കെയും അള്ളാഹുവെ മുറുകെ പിടിച്ചുകൊണ്ട് ആദർശത്തിന്റെ വക്താക്കളായിട്ട് അവനോട് തേടിക്കൊണ്ടിരിക്കണം. പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ അല്ലെ, പ്രകോപനങ്ങൾ ഉണ്ടാവും, അധികാരത്തിന്റെ, അതുപോലെ തന്നെ ആയുധ പ്രയോഗങ്ങൾ, ഭൗതികതയും സുഖലോലുപതയും, ഇങ്ങനെ തുടങ്ങിയിട്ട് പല വിധത്തിലും സത്യത്തിൽ നിന്ന് മനുഷ്യനെ പിന്തിരിപ്പിക്കുന്ന ശ്രമങ്ങൾ ഉണ്ടാവും. അതിനെതിരിലാണ് ഫൻസുന്ന അലൽ ഖൗമിൽ കാഫിരീൻ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മളെല്ലാവരും പ്രബോധന മനസ്സുള്ളവരാണല്ലോ, പ്രബോധകന്മാരാണ്, ദീനിന്റെ പ്രബോധകരാണ്. അതിനാൽ ഈ സൂക്തങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് പ്രയോഗവൽക്കരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പടച്ച തമ്പുരാന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മൾ സൂറത്തുൽ ബഖറ പഠനം പൂർത്തീകരിച്ചിരിക്കുകയാണ്, അൽഹംദുലില്ലാഹ്. ഈ സൂറയിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണമാണെങ്കിലും എന്താണ് എന്റെ റബ്ബിന് എന്നോട് പറയാനുള്ളത് എന്ന് നമ്മൾ ചുരുങ്ങിയ രൂപത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് വലിയ സംതൃപ്തി നൽകുന്ന കാര്യമാണല്ലോ. പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള സൂറയാണ്. ഇസ്ലാമിക നിയമവിധികൾ ഏതാണ്ടെല്ലാം, അതിനൊക്കെ അടിസ്ഥാനം ഈ സൂറയിലുണ്ട്. ബാക്കി അതിന്റെ വിശദാംശങ്ങളാണ് വരുന്നത്. അല്ലാഹു നമ്മെ ഒരുപാട് അനുഗ്രഹിച്ചിരിക്കുന്നു, അൽഹംദുലില്ലാ. പടച്ചവനെ, ഞങ്ങൾ ഈ മഹത്തായ മാർഗത്തിൽ വിനിയോഗിച്ച സമയം, ഇതിനു വേണ്ടിയിട്ട് പല വിധത്തിലുള്ള അധ്വാന പരിശ്രമങ്ങൾ, മുൻകൂട്ടിയുള്ള ആസൂത്രണങ്ങൾ നടത്തിയാണ് ഈ ക്ലാസ് ഞങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത്. നാഥ, അതിന് ഞങ്ങൾക്ക് നീ പ്രതിഫലം നൽകണേ റബ്ബെ. നിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ റബ്ബെ. പടച്ചവനെ, ഈ സൂറയിലൂടെ ഞങ്ങൾ പഠിച്ചെടുത്ത കാര്യങ്ങൾ, നിയമവിധികൾ ജീവിതവുമായി ബന്ധിപ്പിച്ച് പുനഃപരിശോധിക്കാനും പ്രയോഗവൽക്കരിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥ. അനുഗ്രഹീതമായ റമദാനിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പരസ്പരം ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ സഹോദരി സഹോദരങ്ങളെയും നീ അനുഗ്രഹിക്കണേ നാഥ. നിന്റെ കലാമ മുൻനിർത്തിയാണ് ഞങ്ങൾ ഇങ്ങനെ സംഘടിച്ചിരിക്കുന്നത് റബ്ബേ. ഇതിനെ പഠിക്കാനും അറിയാനും ഉൾക്കൊള്ളാനും ഞങ്ങൾ അനുഗ്രഹിക്കണേ നാഥ. പലരും രോഗാവസ്ഥയിലാണ്, കോവിഡ് വീണ്ടും തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു, നിയന്ത്രണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. നാഥ, എല്ലാവർക്കും ആശ്വാസം നൽകണേ റബ്ബേ. നമ്മുടെ ക്ലാസ് വളരെ സജീവമായിട്ട് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ദമ്പതികൾ, റിട്ടയർഡ് പോലീസ് ഓഫീസറും അദ്ദേഹത്തിന്റെ പത്നിയും കോവിഡ് ബാധയിലാണ്. അതുപോലെ ഒരുപാട് സഹോദരങ്ങൾ, അറിയുന്നതും അറിയാത്തതുമായ റബ്ബേ, എല്ലാവർക്കും ശിഫ നൽകണേ നാഥ. ചിലർ വളരെ ഗുരുതരാവസ്ഥയിലുണ്ട് റബ്ബേ, അവർക്കെല്ലാം പൂർണ്ണ ശിഫ നൽകി റമദാനിന്റെ പുണ്യങ്ങൾ നേടിയെടുക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. ഒരു സഹോദരൻ ക്യാൻസർ ബാധിച്ച് പ്രയാസത്തിലാണെന്ന് സഹോദരി അറിയിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് ശിഫ നൽകണേ റബ്ബേ. അതുപോലെ ഒരുപാട് ഒരുപാട് പേര് വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങളും സാമ്പത്തിക ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട്. പടച്ചവനെ, നാട്ടിലും വിദേശത്തുമായിട്ട് പല പ്രയാസങ്ങളിലുമുള്ളവരുണ്ട് റബ്ബെ, എല്ലാവർക്കും ആശ്വാസം നൽകണേ നാഥ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله